الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم يا أيها الذين آمنوا أوصت بشاسغلي إن من أزواجكم وأولادكم നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും തീർച്ചയായും ഉണ്ട് അതുവല്ലക്കും നിങ്ങൾക്കുള്ള ശത്രു ഫഹദറൂഹും അവരെ നിങ്ങൾ ഭയപ്പെടണം വൈൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറു നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും വിശാലത കൈക്കൊള്ളുകയും മാപ്പ് നൽകുകയുമാണെങ്കിൽ ഫഇന്നല്ലാഹു ഗഫൂറു റഹീം തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന തീർച്ചയായും നിങ്ങളുടെ സ്വത്തും സന്താനങ്ങളും പരീക്ഷണമാണ് വല്ലാഹു ഇന്ദഹു അജ്റുൻ അദീം അല്ലാഹുവിന്റെ അരികിലാണ് മഹത്തായ പ്രതിഫലം സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈമാനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നമിൻ അസ്വാജിക്കും വ ഔലാദിക്കും അതുവല്ലക്കും നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുവുണ്ട് ജാഹിലിയ കാലത്ത് സാധാരണക്കാരായ ചില അറബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചു അവർ ജാഹിലിയത്തിൽ ജീവിക്കുന്നവരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടു അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശത്തെ കുറിച്ച് കേട്ടു അത് ചെന്ന് പഠിക്കാൻ അവർക്ക് മനസ്സിലുണ്ട് അങ്ങനെ അവർ പുറപ്പെടാൻ നേരത്ത് അവരുടെ ഭാര്യമാർ തടഞ്ഞു വെച്ചു ഇപ്പൊ നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഭാര്യമാർ ചിലരെ തടഞ്ഞു വെച്ചു കുറച്ചാളുകൾക്ക് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരാൻ വിഷമമായി ചിലര് കുറെ വൈകി വന്നു പിന്നെ അങ്ങനെ തടഞ്ഞു വെക്കുന്നവരെ ആക്ഷേപിക്കുന്ന ഈ ആയത്തർ യായുഹല്ലദീനാമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അതുവല്ലക്കും ശത്രുവുണ്ട് അപ്പൊ അവർ ഭാര്യമാരെ അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അവർ തലാക്കല്ല അല്ലെങ്കിൽ അവർ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഒരു ശിക്ഷാ നടപടി അവർക്കിതിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചു അപ്പൊ മാപ്പ് കൊടുക്കാനാണ് വിട്ടുവീഴ്ച കാണിക്കുകയും വിശാലത കൈക്കൊള്ളുകയും മാപ്പ് നൽകുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും മാപ്പ് നൽകും എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ അവർ നമ്മുടെ ശത്രുക്കളാകാതിരിക്കണമെങ്കിൽ ഇസ്ലാമികമായ തർബിയത്ത് അവർക്ക് നൽകേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാരോട് ഏത് വിധത്തിലാണ് അനുവർത്തിച്ചത് എങ്ങനെയാണ് പെരുമാറിയത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പൊ ഭാര്യമാരും നമ്മൾ തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കാം. അവർ നമുക്കെതിരും ദീനിനെതിരുമാകുന്നത് ഇല്ലാതാക്കാം. കാരണം ദീൻ പാലിച്ചാൽ ഒരിക്കലും ഭാര്യമാര് ഭർത്താക്കന്മാര് വിട്ടുപോവുകയോ അവരെ വെറുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ഭാര്യമാരുടെ അരികിലേക്ക് പോകുന്ന സമയത്ത് നല്ല പുതിയ വസ്ത്രം ധരിക്കും, നന്നായി സുഗന്ധം പൂശും. ഇങ്ങനെ പ്രത്യേകം ഒരുങ്ങിപ്പോകുന്നത് കണ്ട് ചോദിച്ച സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞത്, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രം ധരിച്ച് നന്നായി സംസാരിച്ച് പ്രസന്നതയോടുകൂടി ഭർത്താവ് കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നവരായിരിക്കണം ഒരു ഉത്തമ ഭാര്യ. തസുറുഹു ഇദാ നളർ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. എന്റെ ഭാര്യ എന്നെ സന്തോഷിപ്പിക്കാൻ അവരുടെ വസ്ത്രത്തിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ച് അവർ ഒരുങ്ങുന്നുവെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്റെ സാന്നിധ്യം സന്തോഷമുണ്ടാകാൻ ഭാര്യയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഞാനും ഏറ്റവും മികച്ച വസ്ത്രം ധരിക്കുന്നു, സുഗന്ധം പൂശുന്നു, മുഖപ്രസന്നതയോടുകൂടി അവരെ അഭിമുഖീകരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിധത്തിലാണ് സ്ത്രീകളോട് പെരുമാറിയത്? വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബ് വിധിച്ചു അവനെ മാത്രമേ ആരാധിക്കാവൂ അഥവാ മറ്റാരെയും ആരാധിക്കരുത് എന്ന്, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന്. അപ്പൊ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് എടുത്തു പറയുക വഴി സ്ത്രീകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാർക്കാണ്? അത് മാതാവിനാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, സ്വഹീ ബുഖാരിയിലും സ്വഹീ മുസ്ലിമിലും കാണാം. ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏറ്റവും നന്നായി സഹവർത്തിക്കേണ്ടത് ആരോടാണ് പ്രവാചകരെ? കാല അദ്ദേഹം പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോട്? കാല ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോട്? സുമ്മ ഉമ്മുക്ക, പിന്നെയും നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോട്? നാലാമതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സുമ്മ അബൂക്ക, നിന്റെ പിതാവിനോട്. സ്ത്രീകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മഹത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? അല്ലേ റസൂലും കഴിഞ്ഞാൽ പിന്നെ ഉമ്മ, പിന്നെ ആരാണ്? ഉമ്മ. അത് കഴിഞ്ഞാൽ ആരാണ്? ഉമ്മ. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭാര്യമാരാണ്. പലർക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിചാരം എന്നെയാണ് എന്റെ ഭർത്താവ് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടതെന്നാണ്. ഒരു സ്ത്രീ ആദ്യം പരിഗണിക്കേണ്ടത് ഭർത്താവിനെയും ഒരു ഭർത്താവ് ആദ്യം പരിഗണിക്കേണ്ടത് ഉമ്മയെയുമാണ്. അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോകും. അപ്പൊ ഉമ്മയാണ് ഏറ്റവും നിർണായകമായത്. ഉമ്മയും ഉപ്പയും ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധങ്ങൾ വേർപെടുത്താൻ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച് കാണാൻ സാധിക്കും. അത് ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവസ്ഥയിലാണ് പറയുന്നത്. ഒരു കുഫറിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർഭാടത്തിന്റെ പേരിൽ കല്യാണം കഴിക്കാൻ ഉമ്മയും ഉപ്പയും നിർബന്ധിച്ചാൽ അനുസരിക്കണമെന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം സ്വന്തം ഭാര്യമാരെ തലാഖ് ചൊല്ലിയവരിൽ ഉമർ റളിയല്ലാഹുവിന്റെ മകനുണ്ട്, അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹുവിന്റെ മകനുണ്ട്. അത്തരം ആളുകളൊക്കെ അവരുടെ ഉമ്മമാരുടെ ഇഷ്ടമില്ലായ്മ കൊണ്ട് മാത്രം ഭാര്യ. അപ്പൊ അത്രയും സ്ഥാനം ഒരു ഉമ്മയ്ക്കുണ്ട്. ഒരു ഉമ്മ എന്ന നിലയിൽ തന്നെയാണ് സ്ത്രീ ഏറ്റവും പദവി അർഹിക്കുന്നത്. കാരണം 9 മാസം ഗർഭം ചുമക്കുകയും നൊന്തു പ്രസവിക്കുകയും ചെയ്ത പെറ്റുമ്മയുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് ഉമ്മയെ ആദരിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് സ്ത്രീയെ ആദരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. രണ്ടാമതായി സ്വന്തം പത്നിമാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, ലാ യഫ്റഖ് മുഅ്മിനു മുഅ്മിനത്തൻ ഇൻകരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ. ഒരു സത്യവിശ്വാസി, സത്യവിശ്വാസം ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഒഴിവാക്കരുത്, അവരോട് തെറ്റിപ്പിരിഞ്ഞ് പിണങ്ങി നിൽക്കരുത്. അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടമുള്ളതുണ്ടാകുമല്ലോ. എല്ലാ സ്വഭാവവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ലോകത്തൊരു പെണ്ണിനെ കിട്ടാൻ സാധ്യതയല്ല. അതുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു പെരുമാറ്റം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവളുടെ ഏത് പെരുമാറ്റം ഇഷ്ടപ്പെടും എന്ന് നീ നോക്കണം. നിനക്ക് ഇഷ്ടപ്പെടാവുന്ന ഏത് സ്വഭാവമാണ് നിന്റെ ഭാര്യയിലുള്ളത് എന്ന് പരിശോധിക്കണം. അപ്പൊ നിസ്സാരമായ കാരണം ഞാൻ എന്റെ ഭാര്യയെ തലാഖ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നോ പറഞ്ഞു, അവരോടെയാണ് അവളെ എനിക്ക് ശരിയാവില്ല, അവളെ സ്വഭാവം ശരിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരുപാട് സ്വഭാവങ്ങൾ അവളിലില്ലേ? സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിണങ്ങി നിൽക്കരുത് എന്ന് പഠിപ്പിച്ചു. മക്കളെ കുറിച്ച് പറഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ആദ്യം ഉമ്മ, പിന്നെ ഭാര്യ, പിന്നെ പെൺമക്കൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. അന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്ത തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വ ഹുവ കഹാതൈനി വളമ്മ അസാബിയഹു. ഒരാൾ തന്റെ രണ്ട് പെൺകുട്ടികളെ ഖിയാമത്ത് നാൾ വരെ എത്തിച്ച നല്ല രീതിയിൽ ഇസ്ലാമികമായി തർബിയത്ത് കൊടുത്ത് മരണം വരെ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ ഞാനും അയാളും കഹാത്തയിൽ ഇതുപോലെയായിരിക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ സ്വർഗത്തിൽ എന്താണ് പെൺകുട്ടികളെ ദീനിയായി വളർത്തിയെടുത്തത്. അവർക്ക് ദുനിയാവ് കൊടുത്ത് ഒരു സിനിമാ നടിയെ പോലെ വളർത്തിയെന്നല്ല ഇത്, നേരെ മറിച്ച് നല്ല തഖ്വയോടുകൂടി റബ്ബിനെ ഭയന്ന് ഇസ്ലാമികമായി മക്കളെ വളർത്തിക്കൊണ്ടുവരാവുന്ന രൂപത്തിൽ, ഒരു ഭർത്താവിനെ ശരിയായ രൂപത്തിൽ പരിപാലിക്കുന്ന രൂപത്തിൽ വളർത്തിയെടുക്കുന്ന ആ രൂപത്തിലേക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ വളർത്തിയെടുത്താൽ, ഒറ്റയ്ക്കൽ നബി സല്ലം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഹിജാബം മിനന്നാർ, നരകത്തിൽ നിന്നൊരു മറയാണ്. അപ്പൊ ദീനീ ബോധത്തോടെ വളരുന്ന ഒരു മകൾ, ഒരു വാപ്പാക്ക്, ഒരു ഉമ്മാക്ക് നരകത്തിൽ നിന്ന് മറയായിരുന്നു. രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിലോ രണ്ട് മറയായിരുന്നു. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, മൂന്ന് പെൺകുട്ടികളുണ്ടെങ്കിലോ? അപ്പൊ പറഞ്ഞു, മൂന്ന് മറയാണ്. അപ്പൊ പെൺകുട്ടികൾ എത്ര കൂടുതൽ ഉണ്ടാകുന്നോ അത്രയും നരകത്തിൽ നിന്ന് വാപ്പയുമ്മയും അകം സംരക്ഷിക്കപ്പെടും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പെൺകുട്ടികളുടെ പേരിൽ പ്രത്യേകം പ്രശംസ, ആൺകുട്ടികളെ കുറിച്ച് ഇത് പറഞ്ഞില്ല. അപ്പൊ ഉമ്മയുടെ പ്രത്യേകത, ഭാര്യമാരുടെ പ്രത്യേകത, പെൺമക്കളുടെ പ്രത്യേകത, ഈ നിലവാരത്തിലൊക്കെ സ്ത്രീകൾ ഏത് വിധത്തിൽ പരിഗണിക്കപ്പെടണമെന്ന് പഠിപ്പിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിധത്തിൽ അവരോട് പെരുമാറും? മനിബിത്തല മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഹസ്സന ഇലൈഹിന്ന കുന്നലഹു സിത്ര മിനന്നാർ. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം. ആരെങ്കിലും ഈ പെൺമക്കളെ കൊണ്ട് പരീക്ഷണത്തിന് വിധേയരായി എന്നിട്ടും അവർ നല്ല രീതിയിൽ തന്നെ ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്നു എങ്കിൽ നരകത്തിൽ നിന്ന് അവർ കവചമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഹ്റജു ഹഖ്ൽ ളഈഫൈൻ അൽയതീം വൽ മർആ. രണ്ട് ദുർബലരുണ്ട്, അവരോടുള്ള അവകാശം പാലിക്കുന്ന കാര്യത്തിലാണ് ഞാൻ ഏറ്റവും മുൻഗണന കൊടുക്കുക. ഞാൻ ആദ്യം പാലിക്കുക രണ്ടു കൂട്ടരുടെ അവകാശം, കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും നോക്കുള്ളൂ. അതാരാ രണ്ടു കൂട്ടർ? അൽയതീം, ഒന്ന് അയതീം. യതീമിനെ പൊതുവെ സമൂഹം അവഗണിക്കും, ഞാൻ അവരെ പരിഗണിക്കും. രണ്ട്, വൽ മർആ, സ്ത്രീ. അപ്പൊ യതീമിന്റെയും സ്ത്രീ, ളഈഫൈൻ എന്ന് പറഞ്ഞത് പൊതുവെ ചപലതയുള്ള, അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ടു കൂട്ടരാണ്, ഒന്ന് അനാഥകളും രണ്ട് സ്ത്രീകളും. ആ രണ്ടു കൂട്ടരുടെയും അവകാശമാണ് ഞാൻ ഏറ്റവും മുൻഗണനയോടുകൂടി പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവെ എന്ന് വിളിച്ചെടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ഉപദേശം, പ്രത്യേകിച്ച് മജ്ജത്തുൽ വദാഇ, അദുൽഹജ്ജ 9-നും അദുൽഹജ്ജ 10-നും വിശേഷം ഹജ്ജ് നിർവഹിച്ച കൊല്ലം ആവർത്തിച്ച് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്, ഇസ്തൗസു ബിന്നിസാഇ ഖൈറ. സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ നന്മ ഉപദേശമായി സ്വീകരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദേശം ചോദിച്ചു പഠിക്കേണ്ടത് ഉസ്താദുമാരടുത്ത് ചെന്ന് ഉപദേശം ചോദിച്ചു പഠിക്കേണ്ടത് ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്ന വിഷയത്തിലായിരിക്കണം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമുക്ക് ഉപദേശം വേണ്ടാത്തത് ആ ഒരു വിഷയത്തിൽ മാത്രമാണ്. എന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. ഞാൻ അത്യാവശ്യം കാഴ്ചപ്പാടുള്ള ആളാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് എന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്ന് എന്നെ ആരും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വരച്ച വരയിൽ അവളെ എങ്ങനെ നിർത്തണം എന്ന് എനിക്കറിയാം എന്നല്ല. സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ കുറെ ചോദിച്ച് പഠിക്കണം. ഇസ്തൗസു എന്ന വസിയത്ത് ചോദിക്കണം. ബിന്നിസായി, ഭാര്യമാരെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, ഹൈറൻ, നല്ലത്, അവരെ കുറിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ വസിയത്തായിട്ട് ചോദിച്ച് ചോദിച്ച് പഠിക്കണം. അപ്പൊ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലും ഉപദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ഹജ്ജത്തുൽ വദാഇ പ്രസംഗത്തിലും അതുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അത്രയേറെ പരിഗണിച്ചിരിക്കുന്നത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. യൂസീക്കും അല്ലാഹു ഫീ ഔലാദിക്കും ലിദക്കരി മിസ്ല ഹള്ലിൽ ഉൻസയൈൻ. ഖുർആൻ പറയുന്ന സൂറത്തു നിസായിൽ അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് കൊടുക്കണം എന്നാണ്. അതെങ്ങനെ കൊടുക്കണം? ലിദക്കരി മിസ്ല ഹള്ളിൽ ഉൻസയൈൻ, രണ്ട് പെൺകുട്ടിക്കുള്ള ഓഹരി ഒരു പുരുഷനെ എന്ന നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഓഹരി പറഞ്ഞിട്ടാണ് ആൺകുട്ടിയുടെ ഓഹരി പറഞ്ഞിരിക്കുന്നത്. അവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, പെൺകുട്ടികൾക്ക് കുടുംബം പുലർത്തേണ്ട ബാധ്യതയില്ല, സമ്പാദിച്ചു കൊണ്ടുവരേണ്ട ചുമതലയില്ല, വീട് പൊട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു പെൺകുട്ടി അല്ലാത്ത മറുപടി വരേണ്ടി വരില്ല. എന്നിട്ടും ഒരു വരുമാനം ഉണ്ടാക്കേണ്ട ചുമതല പെൺകുട്ടിക്ക് ഇല്ലാഞ്ഞിട്ട് പോലും അവൾക്ക് സ്വത്തിൽ അവകാശം നിശ്ചയിച്ചു. അതാണ് സ്ത്രീയെ പരിഗണിച്ച് അത് സ്ത്രീ ആത്മാവില്ലാത്ത ജീവിയാണെന്ന് കണക്കൂട്ടിയ ഒരു ജാഹിലിയകാലത്ത്, അല്ലെങ്കിൽ സ്ത്രീ വളരെ മലിന വസ്തുവാണ്. പ്രത്യേകിച്ച് അവരുടെ ഹൈലുകാലമൊക്കെ വന്നാൽ അവരെ മാറ്റി താമസിപ്പിച്ചിരുന്ന, കൂടെ ഭക്ഷണം കഴിക്കാത്ത, കൂടെ കിടക്കാത്ത സമൂഹമാണ് ജൂത സമൂഹമൊക്കെ. അപ്പൊ ജൂതന്മാരുടെയും ജാഹിലിയത്തിന്റെയും ഒക്കെ വ്യത്യസ്തമായ അവഗണനാ മനോഭാവങ്ങൾക്കിടയിലാണ് അവൾ രണ്ട് പെൺകുട്ടികളുടെ സ്വത്താണ് ഒരാൺകുട്ടിക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് അവളുടെ സ്വത്തിന് ഊന്നി പറയുന്നത് ഖുർആനിൽ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പെരുമാറി? എനിക്ക് കൺകുളിർമ എന്റെ ഭാര്യമാരിലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു, നമസ്കാരത്തിലാണ് എന്റെ കൺകുളിർമ. അപ്പൊ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് സന്തോഷമുണ്ട്, ഭാര്യമാരെ കൂടെ ചെലവഴിക്കുമ്പോഴും റസൂലുള്ളാഹി സംബന്ധിണ്ട് സന്തോഷമുണ്ട്. എത്ര ഭർത്താക്കന്മാർക്ക് പറയാൻ കഴിയും എന്റെ ഭാര്യമാരുടെ കൂടെ ചെലവഴിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം? ആ നിലവാരത്തിൽ അവരെ പരിഗണിച്ച് അവരോട് ഇടപഴകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്തു അശ്റബു ഫഉനാബിദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇടക്ക് വെള്ളം കുടിക്കും, എന്നിട്ട് അതിന്റെ ബാക്കി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആ പാത്രം വാങ്ങി, ഫയലൌ ഫാഹു അലാ മൗളി ഫിയ, ഞാൻ വായി വെച്ച അതേ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വായ വെക്കുന്നത് കാണാം. ചിലപ്പോ ഉമിനീരുണ്ടാകും, എന്റെ ഉമിനീരുണ്ടാകും ആ ഗ്ലാസിന്റെ വക്കത്ത്. ആ ഉമിനീരിൽ തന്റെ ചുണ്ട് ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, അല്ല മൗദ് ഫിയ, എന്റെ വായ വെച്ച ഭാഗത്ത് അദ്ദേഹം കുടിക്കാറുണ്ടായിരുന്നു. എത്ര അടുപ്പവും എത്ര ഇണക്കവും ആ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകും. അപ്പൊ സ്വന്തം നമ്മൾ ഭാര്യ കുടിച്ച ഗ്ലാസ് തന്നെ കുടിക്കാൻ തയ്യാറല്ല, പിന്നല്ലേ ആ വായ വെച്ചെടുത്ത് വെച്ച് കുടിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ അതേ ആ വായ വെച്ച സ്ഥലത്ത് വെച്ച് കുടിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു പറഞ്ഞു സ്വഹീഹ് മുസ്ലിമിൽ. കാണാം, അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സ്വഹീഹ് മുസ്ലിമിൽ, കാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്രി വന ഹൈ, എനിക്ക് ഹൈലുള്ള സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിത്തട്ടിൽ ചാഞ്ഞു കിടക്കാറുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ബില്ലൈലി സാറമ ആയിഷ യതഹദ്ദസ്, രാത്രി സമയമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നിയോട് ആയിഷ ബീവിയോട് കുറെ സമയം സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു. അപ്പൊ രാത്രി സമയത്ത് ഭാര്യമാരോട് സംസാരിക്കുക, സ്വഹീഹ് ബുഖാരിൽ ഹദീസാണ്, ഭാര്യമാരോട് സംസാരിക്കുക രാത്രി കിടക്കുന്ന സമയത്ത് അവരോട് ധാരാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലപിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാം. ഒരിക്കൽ ആയിഷ ബീവിയോട് ചോദ്യമുണ്ടായി, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്റൌ ഫീ ബൈതിഹി, നമ്മൾ നേരത്തെ മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ വായിച്ച ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവർത്തിക്കാറുണ്ടായിരുന്നു പെരുമാറാറായിരുന്നു. കാലത്ത് അവർ പറഞ്ഞു, കാന ഫീ മിഹ്നത്തി അഹ്ലിഹി, ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു. ആര്? നബിയാണ്, ഒരു സമൂഹത്തിന്റെ നേതാവാണ്, എന്നിട്ടും അടുക്കളയിൽ ചെന്ന് മാവ് കുഴച്ചും അതേപോലെ തന്നെ മറ്റു ഒത്താശകൾ ചെയ്തുകൊണ്ട് സഹായിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. അതുവരെ അടുക്കളയിൽ ചെന്ന് ഭാര്യമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കാറുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദബഹ ശാത്തൻ യഖൂൽ അർസിലു ബിഹാ ഇലാ അസ്ദിഖായി ഖദീജ, ഭാര്യ മരണപ്പെട്ടു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, എന്നിട്ടും റസൂലുള്ള അവരെ മറക്കുന്നില്ല. വീട്ടിലൊരാടിനെ അർത്താൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മരണശേഷവും അവരെ ഓർത്തുകൊണ്ട് പെരുമാറാറുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഭാര്യമാരെ പ്രശംസിക്കാറുണ്ട്. നമ്മളാണെങ്കിലും ഭാര്യമാരെ പ്രശംസിക്കാറുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ. ആയിഷ ബീവിക്ക് മറ്റു ഭാര്യമാർക്കിടയിൽ എന്റെ അരികിലുള്ള സ്ഥാനം സാധാരണ ഭക്ഷണങ്ങൾക്കിടയിൽ സരീദിനുള്ള സ്ഥാനം പോലെയാണ്. സരീദ് എന്ന് പറഞ്ഞാൽ ഇറച്ചിയും ചപ്പാത്തിയും എല്ലാം കൂട്ടിക്കലർത്തിയിട്ടുള്ള സവിശേഷമായ ഭക്ഷണമാണ്. അപ്പൊ ഇറച്ചിയും പത്തിരിയും പോലെയാണ് എനിക്ക് മറ്റു ഭാര്യമാർക്കിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. നബി സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടമായ പദവിയിലുള്ളത് ആരാണെന്ന് അറിയാമോ? ജനങ്ങളിൽ യൗമുൽ ഖിയാമ അന്തിമ നാളിൽ ഏറ്റവും മോശക്കാരായിരിക്കുമെന്ന് അറിയാമോ? അർറജുലു യുഫ്ലി ഇല ഇംറാഅതിഹി വതുഫ്ലി ഇലൈഹി, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നു. സുമയുൻസിറു സിറഹ, ഭാര്യയുടെ ന്യൂനതകളോ രഹസ്യങ്ങളോ കൂട്ടുകാരോട് വന്ന് പറയുന്നു. അപ്പൊ സ്വന്തം ഭാര്യയുടെ അഭിമാനം വ്രണപ്പെടുത്തുന്ന ഭർത്താവാണ് ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹി നിവേദനം, അദ്ദേഹം ഒരിക്കൽ ആയിഷ ബീബിയോട് പറഞ്ഞു, അന്നാല അഅലമു ഇദാ കുന്തി അന്നി റാദിയ വഇദാ കുന്തി അന്നി ഗളബി. നീ എന്നെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നീ എന്നോട് ഇഷ്ടക്കേട് കാണിക്കുന്നു, ഇതെങ്ങനെ ഞാൻ അറിയും? ആയിഷാബി ചിലപ്പം എന്തെങ്കിലും ഒരു വിഷയത്തിലൊരു നടപടിയിൽ സ്വാഭാവികമായുള്ള ഒരു കുടുംബം എന്ന നിലയ്ക്ക് ഒരു ഭർത്താവിനോട് അനിഷ്ടം തോന്നാം, പക്ഷെ അവര് പ്രകടിപ്പിക്കാതെ നോക്കും. നിനക്ക് എന്നോടൊരു അനിഷ്ടമുണ്ടെങ്കിൽ, ഒരു ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ അനിഷ്ടമുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ മനസ്സിലാക്കും? എന്നിട്ട് അതിനുള്ള വിദ്യ റസൂൽ എന്നെ പറഞ്ഞു മുഹമ്മദിന്റെ റബ്ബാണേ സത്യം, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് നീ പറഞ്ഞാൽ നീ എനിക്കൊരു പ്രശ്നവുമില്ല തന്നെയാണ് കണക്കാക്കി നീ കണക്കൂട്ടു. നേരെ മറിച്ച് വൈദാ കുത്തി അനഹബി കുൽത്തി, എന്നോട് ദേഷ്യം വന്നാ നീ എന്ത് പറഞ്ഞാ മതി? ലാ വറബ്ബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ റബ്ബാണേ ഒരു പ്രശ്നമില്ല നീ പറഞ്ഞാൽ എനിക്ക് ഇതിനോട് കുറച്ച് പ്രശ്നമുണ്ട് നീ മനസ്സിലായിക്കോളാം. അപ്പൊ പിണക്കത്തിലും ഒരിണക്കം, മനസ്സിലായില്ലേ? റസൂലുള്ള പറയാണ്, അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരു നടപടി നിനക്ക് ഇഷ്ടപ്പെടാതിരുന്നാൽ ഇബ്രാഹിം നബിയുടെ റബ്ബാണ് സത്യം എന്ന് നീ പറഞ്ഞാൽ മതി, അപ്പൊ എനിക്ക് മനസ്സിലാവും. എന്ത്? അല്ലാതെ നമ്മളങ്ങനല്ല, നമുക്ക് പറയാൻ ഇഷ്ടം പോലെ തുടരാൻ ഡയലോഗുകൾ എല്ലാവർക്കും അറിയാം. ഭർത്താവിനോട് എന്ത് ഡയലോഗാ പിണങ്ങിയ പറയേണ്ടത്? എങ്ങനെയാണ് പിണങ്ങുന്ന ഭർത്താവിനോട് സംസാരിക്കേണ്ടത് എന്നാണ്. നമ്മൾ ഭർത്താവിനോട് എന്താ പറയേണ്ടതെന്നുള്ളത് ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചുവരുമ്പോഴേക്ക് സീരിയൽ കേട്ട് പഠിച്ചു വെക്കാം. നാളെ വരുമ്പോ പറയേണ്ട ഡയലോഗ്, കാരണം സീരിയലിൽ പെണ്ണുങ്ങൾ കാണാനല്ല, ഭർത്താക്കന്മാർക്കറിയില്ല ഇന്നലെ കണ്ടതാ ഇന്ന് പറയുന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്ന് പിണങ്ങുമ്പോൾ പോലും, അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുമ്പോൾ പോലും അത് മര്യാദയിലായിരിക്കാൻ, അതായത് റസൂലുള്ളാഹിക്ക് എതിർപ്പുണ്ടാകാത്ത രൂപത്തിലായിരിക്കാൻ ഭാര്യമാരെ തർബിയത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇംറത്തൻ ലഹു ഖത്ത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയെ പോലും ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. നമുക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ, എത്ര അടി അടിച്ചിട്ടുണ്ടോ? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരേ സമയത്ത് 9 ഭാര്യമാരുണ്ട്. ആയിഷാബി വരെ വേറെ എന്നെ അടിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞു, ഒരാളെ അടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ പത്നിമാരിൽ ഒരാളെയും അടിച്ചിട്ടില്ല. അടിക്കേണ്ട പണിയൊക്കെ അവരെടുത്തിട്ടുണ്ട് പലപ്പോഴും, എന്നിട്ടും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടിച്ചിട്ടില്ല എന്ന് അല്ലെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ല? എന്തോ ഭാര്യമാരെ തലാക്കില്ലേ കൂടെ ചോദിച്ച സമയമുണ്ട്, എന്നിട്ട് പോലും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തെറ്റില്ല, അവരെ അടിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. കാനത്ത് സഫിയത്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഫിയ ബീവി പറഞ്ഞു, അവരൊരിക്കൽ റസൂലുള്ളാഹി കൂടെ യാത്രയിലായിരുന്നു. കനദാലിക്കയോ, അന്ന് അവരുടെ ദിവസമാണ്, കനദാലിക്കയോ മുഹാ ഫഅബ്തത് ഫിൽ മസീർ, ആ യാത്രയിൽ അവരൊന്ന് തെന്നി വീണു. ഫസ്തഖ്ബലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിയ തബ്കി, റസൂലുന്ന് ചെല്ലുമ്പോ അവർ വീണിട്ട് കരയാണ്. ഫതഖൂല, അവർ പറഞ്ഞു, ഹമലത്നീ അലാ ബഈരിൻ ബത്ത്, എന്നെ എന്ത് ചെയ്തു, ഈ ഒട്ടകപ്പുറത്ത് ഞാൻ ഇടറി വീണുപോയി എന്ന് പറഞ്ഞ് വിലപിച്ച് അവർ കരയുന്നവരെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു. ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ബിയദൈഹി ഐനൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ കൊണ്ട് അവരുടെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നു, അവരുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നു, എന്നിട്ട് വയസ്കിത്തു അവരെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ഒന്ന് വീണ് തന്റെ പത്നി ആ സമയത്ത് സമാശ്വസിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. നസായി അദ്ദേഹത്തിന്റെ സ്മരണ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ കാണാം. റസൂലുള്ള പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖത്തൻ ഇല്ലാ ഉജ്റത അലൈഹ തലഖമത തറഫൂഹ ഇലാ ഫി ഇംറാതിക്. സത്യവിശ്വാസി, നീ ഒരിക്കലും നിനക്ക് പ്രതിഫലം ഉറപ്പായ ഒരു ചെലവഴിക്കൽ നടത്തുന്നില്ല. ഏതുപോലും നീ എന്ത് ചെലവഴിച്ചാലും നിനക്ക് അതിന് പ്രതിഫലം കിട്ടും. ഒരു മുഅ്മിൻ ഏത് സദഖ കൊടുത്താലും എന്ത് കിട്ടും? അതിന് അല്ലാഹുവിന്റെ അടുത്ത് പ്രതിഫലം ഉണ്ടാകും. എത്രത്തോളം? ഹത്ത ലഖ്മത തർഫഹ, ഒരു ചോറുരള എടുത്തിട്ട് ഉയർത്തി വെച്ചു കൊടുക്കും. ഇലാഫി ഇമ്രാത്തിക്, ഭാര്യയുടെ വായിലേക്ക്. അപ്പൊ ഭാര്യക്ക് ചോറ് ഉരുട്ടി കൊടുക്കുന്നതിൽ സദഖയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഭാര്യമാരോടുള്ള ഇണക്കം നമ്മൾ അറിയിച്ചു. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നു, قال رسول الله صلى الله عليه وسلم اطعم اذا اطعمت واكسي اذا اكتسيت. നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കും ഭക്ഷണം നൽകണം, നീ വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്കും വസ്ത്രം നൽകണം. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹദീസുകൾ പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന നിലവാരത്തിലുള്ള ഭക്ഷണം അവർക്ക് ഉറപ്പുവരുത്തണം, നിങ്ങൾ ധരിക്കുന്ന നിലവാരത്തിലുള്ള വസ്ത്രം, നിങ്ങൾക്ക് വില കൂടിയ വസ്ത്രം അവൾക്ക് വില കുറഞ്ഞ വസ്ത്രമായ പറ്റില്ല. എന്താണ്? നിങ്ങൾ കഴിക്കുന്നത് പോലുള്ള മികച്ച ഭക്ഷണം നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടണം, നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള മികച്ച വസ്ത്രം നിങ്ങളുടെ
ഭാര്യയ്ക്ക് ലഭിക്കണം. ഭാര്യയുടെ അവകാശമായി വസ്ത്രവും ഭക്ഷണവും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഭാര്യമാരിൽ വിശ്വാസം അർപ്പിക്കണം. നഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യുത്രിഖ റജുലു അഹ്ലഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്ന് അപ്രതീക്ഷിതമായി വാതിൽ മുട്ടുന്നതിനെ വിലക്കി. ചിലക്കണ്ട, അപ്രതീക്ഷിതമായ വരും, പറയാത്ത സമയത്ത് വരാം, ഗൾഫിൽ നിന്ന് വരെ വരും ഡേറ്റൊന്നും പറയാതെ, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നാട്ടിലാണെങ്കിലും ഈ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമെന്ന് ഒരിക്കലും അവർ നിരീക്ഷിക്കാത്തൊരു സമയത്ത് എന്ത് ചെയ്യും? കയറി ചെല്ലും, പാടില്ല. ഭർത്താവ് ഇന്ന സമയത്ത് വീട്ടിൽ കയറി വരും എന്നുള്ള ഒരു ധാരണ ആർക്കുണ്ടാകണം? ആ ഭാര്യക്ക് നൽകണം. അങ്ങനെയല്ലാതെ വരുന്നത് പ്രത്യേകിച്ചും എൽത്തമിസ തറാത്തിയും അവളുടെ വല്ല വീഴ്ചയും കണ്ടെത്താൻ വേണ്ടി, ഭാര്യമാർക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് രഹസ്യമായി പരിശോധിക്കാൻ വേണ്ടി ഒളിച്ചു ചെന്ന് നോക്കുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കി. ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ എങ്ങനെയാ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു ദൂതനെ വിട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കും? ഒരാളെ നിങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിച്ച അവകാശം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലെത്തിയപ്പോ ഉടനെ വീട്ടിൽ പോകാൻ തിരക്കൂട്ടി. നബി സല്ലം പറഞ്ഞു, ആ മുഹീലു ധൃതി കാണിക്കേണ്ട, സാവകാശം പോയാൽ മതി. ഹത്താൻ അതുപോലെ ലൈലൻ, നമ്മൾ രാത്രി അവരടുത്ത് ചെല്ലുമ്പോ എന്താവണം? അവർക്ക് സമയം കിട്ടണം. മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ പിന്നെ ജടകുത്തിയ മുടികളൊക്കെ ഒന്ന് പിന്നി ഒതുക്കാൻ, എണ്ണ തേച്ച് ചീകി ഒതുക്കാനും അവരുടെ രഹസ്യഭാഗത്ത് ക്ഷൗരം ചെയ്യാനും ഒക്കെയുള്ള സമയം നിങ്ങൾ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇമാം നസായി ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അപ്പം ഭാര്യമാരെ രഹസ്യമായി നിരീക്ഷിക്കുന്നത് പോലും റസൂലുള്ളാഹി, വിശ്വാസമില്ലാത്ത, അത് അവർ തിരിച്ചറിയും. സ്വാഭാവികമായിട്ട് ബന്ധങ്ങൾ എന്ത് ചെയ്യും? സംശയം. സംശയ രോഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുറഖസു ഫി ശൈഇ മിനൽ കദബി ഇല്ലാ ഫി സലാസി മിൻഹാ. ഒരു മനുഷ്യൻ നുണ പറയാൻ പാടില്ല, നുണ വലിയ കുറ്റമാണ്. വലിയ ഇരുപ്പിന്റെ കൊളുത്തുകൾ അണ്ണാക്കിലൂടെ കടവായിലൂടെ കയറ്റി പെരടിയിലൂടെ പുറത്തു കൊണ്ടുവന്ന് മുഖം വികൃതമാക്കും ഖബറിൽ രാവിലെയും വൈകുന്നേരവും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാൾ നുണ പറഞ്ഞാൽ അത് കളവ് എന്നുള്ള നിലക്ക് ഒരു കാര്യലാഭത്തിന് വേണ്ടിയോ ഒരാളെ ഇകഴ്ത്താൻ വേണ്ടിയോ വഞ്ചിക്കാൻ വേണ്ടിയോ ഉള്ള കളവല്ല, സംസാരത്തിൽ ഒരു കാര്യം മറച്ചുവെച്ചു, ആ നിലവാരത്തിൽ ഒരു കളവ് അയാളിൽ സംഭവിച്ചാൽ ഒരാൾക്ക് യാത്രയിൽ വിഷമുണ്ടായി യാത്രയിൽ. അപ്പൊ നിങ്ങളൊന്ന് വല്ലാതെ വിഷമിച്ചു വേദനിച്ചു ഇല്ലേ എന്ന് ഭാര്യ ചോദിച്ചു. അപ്പൊ ഭാര്യയുടെ ഒരു ഒന്നും ഉണ്ടായില്ല, സന്തോഷമായിരുന്നു പറഞ്ഞു. അതൊരു കളവാണ്. പക്ഷെ അദ്ദേഹം അവിടെ അപകടകരമായൊരു നേട്ടമുണ്ടാക്കാവുന്ന ഒരു കളവും പറഞ്ഞിട്ടില്ല. ഞാൻ വിഷമിച്ചത് അവൾ അറിഞ്ഞ, ഇനി അവൾ വേദനിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ കളവിൽ അനുവദിക്കപ്പെട്ട അതാണ് എന്നാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധരംഗത്ത് ചില സംസാരങ്ങൾ കളവായിട്ട് പറയുന്നത് അനുവദനീയമാണ്. പിന്നെ രണ്ടാളുകൾ പിണങ്ങിയാൽ അവരിൽ അനുരഞ്ജനം ഉണ്ടാക്കാൻ വേണ്ടി ചില വാക്കുകൾ മറച്ചുവെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറിയ കളവുകൾ ഉപയോഗിക്കുകയോ ചെയ്ത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥാനം, അർറജുലു യുഹദ്ദിസു ഇംറാഅതഹു വൽ മർഅത്തു തുഹദ്ദിസു സൗജഹ. ഭാര്യയുടെ സന്തോഷത്തിനു വേണ്ടി ഭർത്താവ് ചിലപ്പോൾ ഒരു കളവ് പറയുന്നു, ഭർത്താവിന്റെ സന്തോഷത്തിനു വേണ്ടി ഭാര്യ ഒരു കളവ് പറയുന്നു. അവർ പരസ്പരം വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന കളവല്ല, ശരിക്കും മനസ്സിലാക്കണം. മുഹദ്ദിസുകൾ ഈ വിഷയം നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഭർത്താവിനെ വഞ്ചിക്കാൻ വേണ്ടിയോ ഭാര്യയെ വഞ്ചിക്കാൻ വേണ്ടിയോ എന്നോ പറയല്ല, അവർക്കൊരു വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അയാൾ ഒന്ന് അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു വർത്തമാനം പറയുന്നു. അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിന് എപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരിക എന്നോരോരുത്തർക്കും അറിയാം. അതാ, അല്ലാതെ ചതിക്കാൻ വേണ്ടിയോ ചിരിക്കാൻ വേണ്ടിയോ ഉള്ളതെന്നോ പറഞ്ഞ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യദൂറു അലാ നിസാഇഹി ഫി സാഅത്തിൽ വാഹിദ മിനൽ ലൈലി വന്നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തന്നെ എല്ലാ ഭാര്യമാരുടെ വിഷയവും അന്വേഷിക്കും. 9 ദിവസം ഒരിക്കലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മണിക്കൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പോകാൻ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വല്ല കുറവുണ്ടോ, ആർക്കെ അസുഖമുണ്ടോ, എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ, ഒത്താശകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒന്നിലേറെ ഭാര്യമാർ ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. മറ്റൊരിക്കൽ പറഞ്ഞു, മൻകാനലഹു ഇംറാഅത്താനി യുമീലു ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട്, ഒരാളെ വിട്ട് മറ്റൊരാളോട് കൂടുതൽ ചായ്വ് കാണിച്ചാൽ ജായോമൽ ഖിയാമത്തി അഹദ് ശിഖൈഹി മാഇൻ, ഖിയാമത്ത് നാളിൽ അയാൾ ഹാജരാക്കപ്പെടുക, അയാളുടെ ഒരു പാർശ്വം ചെരിഞ്ഞ അവസ്ഥയിലേക്ക്, ഒരു ഭാഗത്ത് ചെരിഞ്ഞു വരും, രണ്ടു ഭാര്യമാരുണ്ടാകും, ഒരു ഭാര്യയോട് അയാൾ അനീതി കാണിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രകാരത്തിലാണ് തന്റെ ഭാര്യമാർ ശത്രുക്കളാകാതിരിക്കാൻ വേണ്ടി അവരോട് ഇണക്കം നിലനിർത്താൻ വേണ്ടി ഊഷ്മളമായി പെരുമാറിയത് എന്ന് നന്നായി പഠിക്കുക, കേട്ടാസ്വദിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ഭാര്യമാരുമായി നമ്മൾ എങ്ങനെയെന്ന് വിലയിരുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. ഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. മൈമൂന റളിയല്ലാഹു അൻഹ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അവർ പറഞ്ഞു, യുബാശിറു നിസാഅഹു ഫൗഖൽ ഇസാരി വഹു നഹീയുൻ. ഋതുമതികളായ ഭാര്യമാരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരുമായി സല്ലപിക്കുകയും ഇടപഴകുകയും ചെയ്യാറുണ്ടായിരുന്നു അവരുടെ വസ്ത്രത്തിനുമീതെ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കപ്പെട്ടു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ സഫറൻ അഖറബ നിസാഇഹി, ഒരു യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹം ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കും. ഫയ്യതുഹു നഖറജ സഹമഹാ ഖറജ ബിഹാ, ആർക്കാണോ നറുക്ക് കിട്ടിയത് അവരെ യാത്രയിൽ കൂടെ കൊണ്ടുപോകും, അടുത്ത യാത്രയിൽ അവരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ നറുക്കെടുക്കും, എന്നിട്ട് ആർക്കാണോ നറുക്ക് കിട്ടുന്നത് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തി അദ്ദേഹത്തിന്റെ വ്യത്യസ്ത യാത്രകളിൽ ഭാര്യമാരെ ഓരോരുത്തരെ അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകളെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. ആയിഷ ബിബി പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉസാബിഖുകി, ഞാൻ നിന്നോട് ഓട്ടമത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നു. ഫസബഖ്തുഹു, അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് മത്സരം നടത്തി, ഞാൻ ജയിച്ചു. ആയിഷ ബിബി മുന്നിലെത്തി, മനസ്സിലായില്ലേ? പിന്നെ കുറെ കാലം കഴിഞ്ഞു, അവർ പറയാണ്, എനിക്ക് കുറച്ച് മാംസമൊക്കെ വെച്ചു, ശരീരമൊക്കെ വെച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്ത് പിന്നെ ഇപ്പൊ ഓടാനുണ്ടോന്ന് ചോദിച്ചു. ഓടി ഇപ്പൊ സബക്കനി, അന്ന് എന്നെ അദ്ദേഹം തോൽപ്പിച്ചു. ബജാലി അദ്ദേഹം അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി, എന്നിട്ട് പറഞ്ഞു, വക്കാൽ ആദിഹിബിത്തിൽ കഥ, അന്നത്തേന് പകരാം, അന്ന് നീ എന്നെ തോൽപ്പിച്ചില്ലേ, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നിന്നെയും തോൽപ്പിച്ചു. ഇങ്ങനെ ഭാര്യമാരുമായി കളിക്കാറുണ്ടായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബി പറയാം, ഖാലത്തി യാ റസൂലുള്ളാ, കുല്ലു നിസാഇക ലഹാ കുനിയ, നിങ്ങളുടെ എല്ലാ പത്നിമാർക്കും ഒരു കുനിയത്തുണ്ട്, ഒരു അപരനാമം, ഒരു ഇരട്ടപ്പേര്, കളിയാക്കുന്ന പേരല്ല, ഒരു വിളിപ്പേരുണ്ട്. എനിക്ക് ആയിരി എനിക്ക് മാത്രം നിങ്ങൾ പേരിട്ടിട്ടില്ല. അപ്പൊ ആയിഷ ബീഗം എന്തില്ല, വേറെ പേരില്ല, ആയിഷ തന്നെ വിളിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു പരാതി തീർത്തുകൊടുത്ത് അവർക്ക് ഉമ്മ അബ്ദില്ല എന്ത് ചെയ്തു, പേരിട്ടു. ആയിഷ ബീവിയെ പലപ്പോഴും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉമ്മ അബ്ദില്ല എന്ന് വിളിച്ചത് കാണാം. ചില സമയത്ത് ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്, എടി ചുവന്ന പെണ്ണ എന്ന് ആര് വിളിച്ചിട്ടുണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ സാധിക്കും. അതൊക്കെ പിന്നെ. അതേപോലെ അഭിഷക്കാരെ കൂടെ നടക്കുമ്പോൾ അവര് കുന്തം കൊണ്ട് പയറ്റി നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറവിൽ നിന്ന് കാണിച്ചുകൊടുത്തു. ഞാൻ ക്ഷീണിച്ച് ഇരുന്നു പോയി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ കാത്തിരുന്നു, എന്തിന്? എനിക്ക് ആ കളി കാണാൻ വേണ്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിയുടെ പ്രായം കൂടി പരിഗണിച്ച് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരുടെ വീട്ടിൽ ആയിഷ ബിബിയുടെ വീട്ടിൽ കുന്തു അല്ലാബുബിൽ ബനാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമ്പോ എന്റെ കൂട്ടുകാരികളുമായി ഞാൻ കളിക്കാറുണ്ട്, വക്കാൻ അലി സവാഹിബി അൽ അബിന മഅി, എന്റെ കൂട്ടുകാരികളുമായി ഞാൻ കളിക്കാറുണ്ട്. വക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമിഅന മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ അവരെന്ത് ചെയ്യും, വേഗം ഓടും. നബി വന്നല്ല, നല്ല കുട്ടികളല്ലേ, അവരോടെങ്കിലും ഒളിച്ചു പതുങ്ങിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കളിക്കാൻ വിടും, പൈസരി ഭുവനങ്ങൾ പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് വിടും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കളിക്കും. നബി വരുമ്പോ അവരോടും, പിന്നെ നബി അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ആയിഷബിനോട് കളിക്കൂ എന്ന് പറയും. അങ്ങനെ അതിനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നൽകാറുണ്ടായിരുന്നു കാണാൻ സാധിക്കും. ഒരു സംഭവം പ്രത്യേകം ഒരിടത്ത് ധരിച്ചു. ആയിഷബി പറയാണ്, സാറത്തന സൗദത്ത് യോമൻ, സൗദ ബിബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരിൽ ഏറ്റവും പ്രായമുള്ള ആളാണ് ആര്? സൗദ. ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബിബി. അപ്പൊ സൗദ ബിബി ഒരു ദിവസം ഞങ്ങളെ കാണാൻ വന്നു, ആയിഷബിയുടെ വീട്ടിലേക്ക് വന്നു. എനിക്കും അവർക്കും ഇടയിൽ ഇങ്ങനെ ഇരുന്നു, പ്രവാചകന്റെ ഒരു കാല എന്റെ മടിയിലും ഒരു കാല അവരെ മടിയിലും. ഞാൻ അവര് വന്നപ്പോ എന്ത് ചെയ്തിരുന്നു, അവർക്ക് വേണ്ടി ഹരീറത്ത് ഉണ്ടാക്കിയിരുന്നു. ഹരീറത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴവും ഗോതമ്പും പയറും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പലഹാരം, ഒരു സൂപ്പ്, പാനീയ രൂപത്തിലുള്ള ഒരു പലഹാരം. അത് ഞാൻ ഉണ്ടാക്കി, ഹരിയറത്ത് ഉണ്ടാക്കി. എന്നൊരു പപ്പുലത്ത് ഞാൻ കുലി ഞാൻ കുടിക്കാൻ പറഞ്ഞു, അത് എടുത്തു വെച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ അവരെ ആയിഷാബിബിയെ പണക്കാൻ വേണ്ടി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആയിഷാബി ചെറിയ കുട്ടികൾ, അവരെ വിഷമിപ്പിക്കാൻ വേറെ തമാശക്ക് എന്ത് ചെയ്തു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഫക്കുൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കുടിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ മുഖത്തുണ്ടെന്ന് ഒഴിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ മുഖത്തേക്ക് ഞാനത് പരത്തും പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ചെയ്യാൻ അപ്പൊ ഞാൻ കുറച്ച് എടുത്തു. ആയിഷാബി പറയാം, നബിസാസന്റെ അടുത്തിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്തു, ഞാൻ കൈ എത്തിയിട്ട് അവരുടെ മുഖത്ത് എന്ത് ചെയ്തു, അത് പരട്ടി കൊടുത്തു. ആ പായസം എടുത്തിട്ട് അവരുടെ മുഖത്ത് ഒരല്പം പരട്ടി കൊടുത്തു. ഫറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റഹു മിൻ ഹിജ്രിഹ, അപ്പൊ നബി സൗദാബിയുടെ മടിയിൽ വെച്ച കാല് പൊക്കി വെച്ചു കൊടുത്തു. എന്തിനെന്നറിയാമോ, ലിതസ്തഖീദ മിന്നി, അവരെന്നോട് പ്രതികാരം ചെയ്യാൻ, അവർക്ക് സൗകര്യം കിട്ടണമല്ലോ തിരിച്ചിങ്ങോട്ടും ചെയ്യാൻ. അബു ഫഖറത് മിനൽ ഖസ്അത്തി ഷൈൻ, അവരും എന്ത് ചെയ്തു, അതിൽ നിന്ന് കുറച്ച് വാരി എടുത്തിട്ട് ഫലതഖത് ബിഹി വജി, എന്റെ മുഖത്തും പരട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കി ചിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ പരസ്പരം കാണുമെന്ന് എനിക്കറിയില്ല. ഇവരുണ്ടെന്ന് മാത്രല്ല, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് തന്റെ ഭാര്യമാരെ അവർ വളർത്തിക്കൊണ്ടുവന്നത്, അതേപോലെ അവരിൽ ബന്ധം ഏത് വിധത്തിലാണ് ഊഷ്മളമായി നിലനിർത്തി പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയിഷാബി എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്, റസൂലുള്ള എന്നോട് ഏറ്റവും വിട്ടു നിൽക്കേണ്ട ഒരു സമയമാണ് എന്നെ കുറിച്ച് അപവാദ പ്രചാരണം ഉണ്ടായത്. കാരണം എല്ലാവരും വിശ്വസിച്ചു പോകുന്ന സാഹചര്യം വന്നു. ആയിഷാബിക്ക് എതിരാണ് എല്ലാം, പ്രത്യക്ഷത്തിലെല്ലാം എന്താണ് എതിരാണ്, കാരണം അവരെന്നാൾ ഒറ്റക്ക് വന്നു എല്ലാവരും കണ്ടതാണ്. ആ ഒറ്റക്കാരനെ കൊണ്ട് മുനാഫിക്കൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ ബിൻ സലൂലിന്റെ ആ ഷൈത്താന്റെ നേതൃത്വത്തിൽ എമ്പാട് പ്രചരിപ്പിക്കപ്പെട്ടു. സഹാബികൾ പോലും ചില ആളുകൾക്ക് എന്തോ സംഭവിച്ചെന്ന് തോന്നിപ്പോയി. എനിക്കാണെങ്കിൽ പനി വന്നു, ഞാൻ ഉമ്മാന്റെ അടുത്താണ്. ആയിഷാബി പറയാ, കുട്ടു ഇസ്തഖൈതു റഹീമനി വലതുഫബി, ആ പനിയിലും റസൂലുള്ള എന്നോട് കരുണ കാണിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്നോട് കനിവ് കാണിച്ചു, അവർ അദ്ദേഹം എന്നോട് കരുണ കാണിച്ചു. ആയിഷാബി പറയാണ്, ആ സമയത്തും എന്റെ അടുത്ത് വരും, പനി എങ്ങനെ ഉണ്ട് ചോദിക്കും. നബിക്ക് വേണമെങ്കിൽ ഇതൊരു തീർപ്പായിട്ട് വന്നാൽ മതി അല്ലെ, ഇത് ഉണ്ടായിട്ടുണ്ടോ അല്ലെ എന്ന സംഗതി അറിയട്ടെ, എന്നിട്ട് പോയാൽ മതിയല്ലോ. അതൊന്നുമില്ല, എല്ലാ ദിവസവും വരും, എന്റെ അസുഖ വിവരങ്ങൾ ആരായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കനിവ് കാണിച്ചു, കരുണ കാണിച്ചു, അലിവ് കാണിച്ചു എന്നാണ് ആയിഷാബി ഉപയോഗിച്ച വാക്ക്. നമ്മുടെ ഭാര്യമാർ നമ്മെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഖിയാറുക്കും നിസായിക്കും, നിങ്ങളുടെ പത്നിമാരോട് മികച്ച രീതിയിൽ പെരുമാറുന്നവരാണ് നിങ്ങളിൽ മികച്ചവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മാതൃക ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടം നേടി ഹൃദ്യമായ കുടുംബജീവിതം നയിക്കാൻ അവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികളായി വലയുന്നവർക്ക് അല്ലാഹു ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ ആലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.